നിന്റെ പ്രണയം പേമാരിയായി പെയ്തിറങ്ങിയത് കൊണ്ടാവാം ഇന്നും എൻ മനസ്സിൽ തോരാതെ ഒരു ചെറുകുളിരായി നിൽക്കുന്നത്. കൂടെ ആരൊക്കെ ഉണ്ടെങ്കിലും സഖി, നീയില്ല എങ്കിൽ എൻ്റെ ജീവിതം അർത്ഥശൂന്യമാണ്. പലപ്പോഴും എൻ്റെ മനസ്സെന്നോട് പറയാറുണ്ട്, നിൻ ജീവനും ജീവിതവും അവളാണെന്ന്. സഖാവിൻ്റെ സഖി. ആരവിൻ്റെ ഹൃദയം നിശ്ചലമായതുപോലെ തോന്നി. താൻ ഈ ലോകത്തിനി ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ലെന്നും ഒരു ഭ്രാന്തനെ പോലെ അവൻ ആ കാറിന് ചുറ്റും ഓടി നടന്നു. അവൻ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന കാറിന്റെ മുന്നിലായി നിന്ന് ബോണറ്റിൽ കൈകൊണ്ട് ആഞ്ഞടിച്ചു.
എനിക്ക് ജീവിക്കാൻ പറ്റില്ല, പ്ലീസ്.
അവിടെ ചുറ്റിനും കൂടിയുന്നവരുടെ കണ്ണുകൾ നനഞ്ഞു. അവന്റെ മനസ്സ് കൈവിട്ടു പോകുന്ന പോലെ തോന്നി. കണ്ണിൽ കൂടി പേമാരി ഒഴുകിക്കൊണ്ടിരുന്നു. ദേഷ്യത്തോട് ആ കാറിൽ ഇടിച്ചും തൊഴിച്ചും അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം തകർന്നവനെ പോലെ അവൻ ആ മണ്ണിലേക്ക് തളർന്നിരുന്നു. കൈകൾ തറയിലേക്ക് പതിപ്പിച്ചു. തളർന്ന ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് മണ്ണ് പറ്റിയ കയ്യാൽ അവന്റെ മുഖം പൊത്തിപ്പിടിച്ചു. കണ്ണുനീരും ഉമിനീരും കലർന്ന് അവന്റെ മുഖത്തേക്ക് പടർന്നിരുന്നു. ശരീരമെല്ലാം വെട്ടിവീർക്കുന്ന പോലെ തോന്നി. പുറകിൽ നിന്ന് ആരോഹിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം ആരവിന്റെ കാതുകളിൽ പതിഞ്ഞതും അവൻ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി. ആ ഒരു ശബ്ദം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ തന്റെ ജീവൻ തിരിച്ചുകൊണ്ടുവന്നതായി ആരവിന് തോന്നി. അവൻ ഓടുകയല്ലായിരുന്നു, പറക്കുകയായിരുന്നു തന്റെ സഖിയുടെ അടുത്തേക്ക്. ആരോഹിയുടെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കാതെ അവൻ അവളെ തന്റെ മാറോടണച്ച് എടുത്തുയർത്തി. എന്തുകൊണ്ടോ ആരോഹിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ കൈകളും അവന് വരിഞ്ഞു മുറുകി. കാന്തം ഇരുമ്പിനോട് ചേരുന്ന പോലെ ആരോ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാത്ത പോലെ. അവൻ അപ്പോഴും കരയുകയായിരുന്നു.
ആരോ, ഒന്നുമില്ല, എനിക്കൊന്നുമില്ല.
അവന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് ആരോഹി പതിയെ പറഞ്ഞു. അവളെ താഴേക്ക് നിർത്തി മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവൻ തൻ്റെ അതിരത്താൽ ആദ്യമായി അവളുടെ നെറുകയിൽ തൊട്ടു. മതി വരാത്ത പോലെ അവളുടെ കവിളിലും നെറുകയിലും താടിയിലും കണ്ണിലുമെല്ലാം അവൻ മാറി മാറി ചുംബിച്ചു. അതൊരു പൊതുസ്ഥലമാണെന്നോ ആളുകൾ വീക്ഷിക്കുന്നുണ്ടെന്നോ ഒന്നും അവൻ അപ്പോൾ ഓർത്തില്ല. അവൻ്റെ മനസ്സപ്പോൾ ബുദ്ധിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ആ നിമിഷം ഈ ലോകത്ത് താനും തൻ്റെ സഖിയും മാത്രമേ ഉള്ളൂ എന്ന് കരുതി. ഇത്രയും നാളായി താഴിട്ട് പൂട്ടിയിരുന്ന സ്നേഹമെല്ലാം അവൻ പോലും അറിയാതെ പേമാരിയായി.
മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല ഞാൻ, നീ എന്റെയാ, എന്റെ മാത്രം.
മതി വരാതെ വീണ്ടും അവളെ തന്റെ മാറോടണച്ചു. ആരവിന്റെ ആ വാക്കുകൾ ഒരു മഞ്ഞു മഴയായി അവളുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങി. ഇത്രയും ദിവസമായി മരുഭൂമിയിലായിരുന്ന അവളുടെ മനസ്സ് അവന്റെ ഒരു വാക്കാൽ തണുത്ത് വിറച്ചു. അവളുടെ കൈകൾ അവന്റെ മുതുകിലേക്ക് ആഴ്ന്നിറങ്ങി.
വീട്ടിൽ വെച്ച് കീരിയും പാമ്പും വെളിയിൽ തേങ്ങയും ശർക്കരയും, എന്ത് പ്രഹസനാണോ?
ഗൗരവിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ആരോ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുന്നത്. ആരോഹി എന്തോ ആലോചിച്ചെന്ന പോലെ അവനിൽ നിന്ന് അകന്നു മാറി.
ആരോഹി, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ എങ്ങനെയാ ഇവിടെ വന്ന്?
മുഖത്തെ കണ്ണുനീരും ഉമിനീരും ഒക്കെ തുടച്ചു മാറ്റിക്കൊണ്ട് ആരോ ചോദിച്ചു.
അത് ഇവൻ ഫോൺ ചെയ്തപ്പോൾ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്,
അവളും കവിൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് ആരവിന്റെ മനസ്സിലേക്ക് മുമ്പ് വന്ന ഫോൺ കോൾ ഓർമ്മ വന്നത്. അവൻ ദേഷ്യത്തോടെ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി. പോലീസ് അപ്പോഴേക്കും ആ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. താഴെ കിടന്ന ഫോൺ കയ്യിലെടുത്ത് അവൻ എസ്ഐയുടെ അടുത്തേക്ക് പോയി. നടന്ന സംഭവങ്ങളെല്ലാം അവൻ വിവരിച്ചു കൊടുത്തു. പക്ഷെ അതിനു മുമ്പായി വന്ന ഫോൺ കോളിൻ്റെ കാര്യം മാത്രം അവൻ പറഞ്ഞിരുന്നില്ല. ട്രെയിലറിൻ്റെ ഡ്രൈവർ അപ്പോൾ തന്നെ ഓടിപ്പോയിരുന്നു. ആളപായമൊന്നുമില്ലാത്തതിനാൽ ആരോ കേസ് ചാർജ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഒതുക്കിക്കഴിഞ്ഞ് അവൻ ഗൗരവിൻ്റെയും ആരോഹിയുടെയും അടുത്തേക്ക് പോയി. എന്തോ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കാൻ അവൻ വല്ലാതെ ബുദ്ധിമുട്ടി.
പോവാം,
അവൻ പതി ആരോഹിയോട് പറഞ്ഞു.
എങ്ങനെ പോവും?
അവൾ സംശയത്തോടെ നോക്കി. ആരോ പതിയെ ഗൗരവിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് ബൈക്കിന്റെ താക്കോൽ വാങ്ങി.
അമ്പട പുളിസു, അപ്പൊ ഞാനെങ്ങനെയാ വരുന്നത്?
ഗൗരവ് ആരവിനെ നോക്കി പേടിപ്പിച്ചു.
ഒന്ന് മാറിയുടെ ചക്ക, നീ വല്ല ബസ്സും കയറുവാ.
ആരോ അവനെ തള്ളി മാറ്റി.
അല്ല, ഇതേതാ ഈ കൊച്ച്?
ഗൗരവിനെ തൊട്ടടുത്തായി നിൽക്കുന്ന പെൺകുട്ടിയെ അപ്പോളായിരുന്നു ആരോ ശരിക്കും ശ്രദ്ധിച്ച്.
ആ ഇതാണ് ഏട്ടാ, എന്റെ ഏടത്തിയമ്മയുടെ ജീവൻ രക്ഷിച്ച ദേവത, എന്റെ സ്വന്തം അമ്മു.
ഗൗരവ് പറഞ്ഞത് കേട്ട് ആരവിന്റെ തലയിൽ നിന്ന് കിളികൾ പറന്നു.
നിങ്ങൾ തമ്മിലപ്പോ? അവൻ സംശയത്തോട് ഗൗരവിനെയും അമ്മുവിനെയും മാറി മാറി നോക്കി. എന്റെ പൊന്നു ചേട്ടാ, വർഷം കുറേയായി എന്റെ പുറകിൽ നടക്കാൻ തുടങ്ങിയിട്ട്, അവസാനം ഞാൻ തോൽവി സമ്മതിച്ചു. അമ്മു ഗൗരവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട അണുബോംബിനെക്കാളും വിഷം കൂടിയ സാധന മോളെ. മോളെന്തായാലും ലൈഫ് ഇൻഷുറൻസ് ഒന്ന് എടുത്തോ. ആരോ അമ്മുവിനെ നോക്കി ചിരിച്ചു. അങ്ങനെയാണല്ലേ, അപ്പൊ പിന്നെ ആരോഹി അടുത്തയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗൗരവ് പറയാനായി തുടങ്ങിയതും ആരോ വാപുത്തി, ആരോഹി ഇയാൾ പോയി അമ്മക്കുള്ള മരുന്ന് വാങ്ങിയിട്ട് വാ. വാങ്ങിയ താഴെ പോയി, ഇതാ പൈസയും പ്രിസ്ക്രിപ്ഷനും. ആരോ പോക്കറ്റിൽ നിന്നും തൻ്റെ വാലറ്റ് അവൾക്ക് നേരെ നീട്ടി. ആരവിനെയും ഗൗരവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ആരോഹി അതുമായി മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയി, കൂടെ അമ്മുവും. എന്താടാ നിനക്ക് നിന്റെ ഏട്ടത്തിയോട് പറയാനുള്ളത്? വേട്ടാവളിയാ. അതോ ഈ ഗൗരവക്കാരൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആള് ഏടത്തി തന്നെയാണെന്ന് ഗൗരവ് പറഞ്ഞു കേട്ട് ആരോ ഞെട്ടി. നീ എന്തുവാ പറഞ്ഞ്? ഇതൊക്കെ ആര് പറഞ്ഞു? ഏട്ടൻ തന്നെ കുറച്ച് മണിക്കൂർ മുമ്പ് ഏടത്തെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു.
നശിപ്പിച്ചു.
ആരോ ദേഷ്യത്തോടെ വണ്ടിയിലേക്ക് ആഞ്ഞടിച്ചു. സത്യമായിട്ടും എന്ത് റൊമാൻറ്റിക് സീനായിരുന്നെന്നറിയോ? എൻ്റെ ഫോണിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ മനുഷ്യ, നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും റൊമാൻസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതുവരെ ഞങ്ങളാരും കാണാത്ത വേറൊരു ആരവിനെയാണ് തൊട്ടു മുമ്പ് കണ്ട്. ഗൗരവ് പറഞ്ഞു കേട്ട് ആരോ ചിരിച്ചു.
അപ്പോ അവൾക്കും മനസ്സിലായി കാണുമല്ലേ?
തീർച്ചയായിട്ടും. ഇനി വലിയ മസിൽ പിടുത്തത്തിൽ നിൽക്കണ്ട, ശശിയാവും.
അവർ രണ്ടുപേരും ഉറക്കെ ചിരിച്ചു. ആരോ വണ്ടിയിൽ നിന്നിറങ്ങി ഗൗരവിനെ കെട്ടിപ്പിടിച്ചു. നിന്നോടുള്ള കടപ്പാട് പറഞ്ഞാ തീരില്ല. പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളിലും നീയാണ് എനിക്ക് താങ്ങായി നിന്ന്. ഇന്ന് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതിയതാണ്. ആരവിന്റെ കണ്ണുകൾ നിറഞ്ഞു.
മോനെ, അല്ലെങ്കിൽ സൂപ്പർ ഹീറോസ് അങ്ങനെയാണ്, എല്ലാവരെയും രക്ഷിക്കാനായി പല പല സ്ഥലങ്ങളിൽ പല പല രൂപത്തിലെത്തും.
അയ്യടാ സൂപ്പർ ഹീറോ, വീട്ടിലോട്ട് വാ. അമ്മയോട് ഞാൻ പറയുന്നുണ്ട് ഹീറോയുടെ ലീലാവിലാസത്തെ കുറിച്ച്.
അയ്യോ പോനെ ചതിക്കരുത്. അമ്മ അറിഞ്ഞ എന്റെ ഇപ്പൊ പൊട്ടിമുളച്ച പ്രേമം മൂടോടെ പിഴുതെറിയും. ചതിക്കരുത് പ്ലീസ്.
ഗൗരവ് കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു.
ഏട്ടനെന്തിനാ കേസ് വേണ്ടെന്ന് വെച്ച്?
ഗൗരവ് സംശയത്തോടെ ചോദിച്ചു.
പോലീസിനല്ല, എനിക്കാണ് വേണ്ടത്. ഉടനെ തന്നെ ഇതിന്റെ മറുപടി ഞാൻ കൊടുക്കും.
അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ പക ആളിക്കത്തുകയായിരുന്നു. ആരോഹിയും അമ്മുവും വന്നതും അവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞുകൊണ്ട് ആരവും ആരോഹിയും വീട്ടിലേക്ക് ഗൗരവിന്റെ ബുള്ളറ്റിൽ യാത്ര തിരിച്ചു. അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ആരോഹിയുടെ മനസ്സിൽ കൂടി കഴിഞ്ഞുപോയ മണിക്കൂറുകളിലെ നിമിഷങ്ങൾ ഓരോന്നായി ചലച്ചിത്രം പോലെ കടന്നു വന്നു. അവളുടെ മുഖത്ത് നാണം കലർന്ന ഒരു പുഞ്ചിരി വിടർന്നു. ആരോ വഴിക്കരികിൽ കണ്ട ചെറിയൊരു കടയുടെ മുന്നിലായി വണ്ടി ഒതുക്കി. അവർക്ക് രണ്ടുപേർക്കും കുടിക്കാനായി സോഡാ നാരങ്ങാ വെള്ളം പറഞ്ഞു. ഒരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങി അവൻ തന്റെ മുഖം നല്ല പോലെ കഴുകി. കുപ്പിയിലെ ബാക്കി വെള്ളം അരമതിലിൽ വെച്ചിട്ട് ഒരു സിഗരറ്റ് കടയിൽ നിന്ന് വാങ്ങി അല്പം മാറി നിന്ന് അവൻ വലിക്കാൻ തുടങ്ങി. ആരോഹി അവന്റെ അടുക്കിലേക്ക് ചെന്ന് ആ സിഗരറ്റ് അവന്റെ കയ്യിൽ നിന്ന് തട്ടി വാങ്ങി അവളുടെ കൈവെള്ളയിലേക്ക് വെച്ചു.
നിനക്കെന്ത് പ്രാന്താണോ?
പെട്ടെന്ന് തന്നെ ആ സിഗരറ്റ് തട്ടിമാറ്റിക്കൊണ്ട് കുപ്പിയിലെ വെള്ളം അവൻ ആ കയ്യിലേക്ക് ഒഴിച്ചു. പൊള്ളിയത് അവളുടെ കൈയാണെങ്കിലും വേദന മുഴുവൻ പ്രകടമായത് അവന്റെ മുഖത്തായിരുന്നു. ചുവന്ന് ചെറിയ കുമിളയായി പൊങ്ങിയടുത്തേക്ക് അവൻ പതിയെ ഊതിക്കൊണ്ടിരുന്നു.
ഇതെന്താ ആരോഹി നീ ചെയ്ത്?
അവളുടെ മൗനം സഹിക്കാൻ വയ്യാതെ ദേഷ്യത്തോട് അവൻ ചോദിച്ചു. ഇനി നീ സിഗരറ്റ് തൊടുമ്പോഴെല്ലാം എന്റെ കയ്യിലെ പൊള്ളലും ഞാൻ അനുഭവിക്കുന്ന വേദനയും മനസ്സിൽ വരണം. നിറഞ്ഞ കണ്ണുകളോട് അവൾ പറയുമ്പോൾ അവന്റെ പക്കൽ കൊടുക്കാൻ മറുപടി ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതിശയത്തോടെ, അത്ഭുതത്തോടെ, അതിലുപരി നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തോടെ അവൻ അവളെ തന്റെ മാറിലേക്ക് അണച്ചു. വൈകിട്ട് നടന്ന സംഭവങ്ങളെല്ലാം കേട്ട് ദൈവത്തിനോട് നന്ദി പറയുകയായിരുന്നു തുളസിയും മറ്റുള്ളവരും. സുകുമാരൻ പോലീസ് അന്വേഷണം വീണ്ടും പറഞ്ഞെങ്കിലും ഒരു പോലീസ് കേസായാൽ അത് അവളുടെ സ്വപ്നത്തെ ഇല്ലാതാക്കും എന്നുള്ളത് ആരോ വീണ്ടും അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. തന്റെ മുറിയിലിരുന്ന് വെറുതെ പുസ്തകത്താളുകൾ മറിക്കുകയായിരുന്ന ആരോഹി. കണ്ണുകൾ അക്ഷരങ്ങളിലാണെങ്കിലും മനസ്സ് അവളുടെ പ്രണയത്തിലായിരുന്നു. തന്റെ കവിളിൽ ഇപ്പോഴും അവന്റെ നെഞ്ചിന്റെ ചൂട് അനുഭവപ്പെട്ടതുപോലെ ആരോഹി അവളുടെ കവിളിലൊന്ന് തൊട്ടു. നാണത്താൽ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തലതാഴ്ത്തി. കഴിഞ്ഞു പോയ ഓരോ നിമിഷങ്ങളും ഒരിക്കൽ കൂടി തന്റെ ജീവിതത്തിൽ കടന്നു വരാനായി അവൾ ആഗ്രഹിച്ചു. ആരോഹി എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയി നിന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രഭാവം അവളുടെ പ്രതിബിംബത്തിൽ കണ്ടു. ആദ്യ ചുംബനത്തിന്റെ നിമിഷങ്ങൾ ആലോചിച്ച് മുഖത്തെ നാണം കൂടിക്കൂടി വന്നു. നാണത്താൽ കവിളിലും നെറ്റിയിലും അവൾ കൈവിരലാൽ തലോടി. മറക്കില്ല ഈ ദിവസം ഒരിക്കലും. നീയും ഞാനും ഒന്നു തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസം, നിന്റെ പ്രണയത്തിന്റെ ചൂടിൽ എന്റെ ചുംബനങ്ങളാൽ മൂടിയ ദിവസം, ആ നെഞ്ച് തുടിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞ ദിവസം, ഗൗരവക്കാരൻ എന്ന മുഖം മൂടി നിന്നിൽ നിന്നും മഴിഞ്ഞുപോയ ദിവസം, ഇന്ന് ഈ ലോകത്ത് നിന്നേക്കാൾ പ്രിയപ്പെട്ടതായി എനിക്കൊന്നുമില്ല ആരോ. അത്രയധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആരോഹി ചിരിച്ചുകൊണ്ട് കട്ടിലിലേക്കിരുന്നു. തലയിണ കയ്യിലെടുത്ത് തൻ്റെ മാറോടണച്ച് അതിൽ ചുംബിച്ചു.
എന്താണ് പതിവില്ലാത്തൊരു ഇളക്കം? കവിളൊക്കെ ചുവന്നു തൊടുത്തിണ്ടല്ലോ.
ആരോഹി അതിശയത്തോടെ നോക്കിക്കൊണ്ട് മീനു നിന്നു.
എന്റെ ഗർഭക്കുട്ടി എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇവിടെ വന്നിരിക്ക്.
ആരോഹി മീനുവിന്റെ കയ്യിൽ പിടിച്ച് കട്ടിലേക്കിരുത്തി. മീനു വാത്സല്യത്തോടെ അവളുടെ നെറുകിൽ തലോടി. എന്തോ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു.
ഒരു നിമിഷം ഗൗരവ് താമസിച്ചിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാൻ വയ്യ മോള്.
എന്റെ പൊന്നു ചേച്ചി, മതി, അതറിഞ്ഞപ്പോ തുടങ്ങിയ കരച്ചിലല്ലേ. ദേ എന്റെ കുഞ്ഞുവാവ സങ്കടപ്പിടും കേട്ടോ. നീ ഇങ്ങ് പെട്ടെന്ന് വാടച്ചേക്ക. നീ ഇവിടെ വന്നിട്ട് വേണം നിന്റെ അമ്മക്കും അച്ഛനൊട്ട് രണ്ടെണ്ണം കൊടുക്കാൻ.
മീനുവിന്റെ ചെറുതായി വീർത്ത വയറിൽ തലോടിക്കൊണ്ട് ആരോഹി പറഞ്ഞു. പതിവ് പോലെ ടെറസിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്ന ആരോ. ആകാശത്തെ ചന്ദ്രനിൽ ഒരേ ഒരു മുഖമായിരുന്നു അവൻ കണ്ടത്, അവന്റെ സഖിയുടെ. പുറകിൽ ഒരു മുരടനക്കം കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കുന്നത്. കൈകെട്ടി അവനെ തന്നെ നോക്കി നിൽക്കുന്ന ആരോഹിയെ കണ്ടതും അവന്റെ മുഖമൊന്ന് തെളിഞ്ഞു. അടുത്തേക്ക് വരാനായി അവൻ തലകൊണ്ട് ആംഗ്യം കാട്ടി. ചിരിച്ചുകൊണ്ട് ആരോഹി അവന്റെ തൊട്ടടുത്തായിരുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഒരേ ദിശയിലേക്ക് നോക്കി നിന്നുകൊണ്ടിരുന്നു. രണ്ടു വഴികളിൽ നിന്ന് വന്നവർ, ഒരിക്കലും ഒന്നാവാൻ സാധിക്കില്ല എന്ന് കരുതിയവർ. ഒരാളുടെ പാത മരുഭൂമിയിലൂടെ ആയിരുന്നെങ്കിൽ മറ്റൊരാളുടെ പാത കടലിലൂടെയായിരുന്നു. നഷ്ടങ്ങളും വിഷമങ്ങളും അലകൾ പോലെ മാറി മാറി വരുന്ന ജീവിതം. ഇഷ്ടങ്ങളിൽ പോലും ഒരുമയില്ലാത്തവർ. തമ്മിലുള്ള സൗഹൃദത്തിന് പോലും സ്ഥാനം കൊടുക്കാത്തവർ. ഇന്നവർ ഒരുമിച്ച് ഒരു പുതിയ വഴിയിലേക്ക് കാൽ വച്ചു. പ്രണയമാവുന്ന വഴിയിൽ മുള്ളുകൾ പോലും പനനീർ പൂവാൽ മൂടിക്കിടക്കുന്ന പാതയിലൂടെ അവർ സഞ്ചരിക്കാൻ തുടങ്ങി. ആരോ ആർദ്രമായി അവളെ നോക്കി. ഉള്ളിലെ സന്തോഷം പ്രകടമാക്കുന്ന തരത്തിലെ ചിരി അപ്പോഴും അവളുടെ മുഖത്ത് മായാതെ ഉണ്ടായിരുന്നു.
ഇയാളെന്ന് പറഞ്ഞില്ലേ ആരോ ഇഷ്ടമാണെന്ന്?
അവന്റെ മുഖത്തേക്ക് നോക്കാതെ ആരോഹി ചോദിച്ചു.
പറഞ്ഞു, എനിക്കൊരാൾ ഇഷ്ടോ?
ആരെയാ ഇഷ്ടം?
അവളുടെ കണ്ണുകളിൽ ഒരു കുസൃതി ചിരി വിടർന്നു. അവളുടെ ചിരി കണ്ട് ആരോഹി ഒപ്പം ചിരിച്ചു.
അതെന്തിനാ ഞാൻ നിന്നോട് പറയുന്നത്? ഞാൻ ആരോടും പറയില്ല.
ഓക്കെ, എന്നാ നീ അവളെ എവിടെ വെച്ചാണ് കണ്ടത്?
അതോ എന്റെ ഉറ്റ കൂട്ടുകാരന് അസുഖം മൂത്തി പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയപ്പോ അവിടെ വെച്ചാണ് അവൾ ആദ്യമായിട്ട് കാണുന്നത്.
അവൻ പറയുന്ന കേട്ട് അവൾ അവന്റെ തലയിൽ അടിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു.
പോടാ കാലമാടാ.
അവൾ പരിഭവത്തോടെ വെളിയിലേക്ക് പോയി. അവൾ പോയ വഴി നോക്കി ആരോ ചിരിച്ചു.
ഇന്ന് തീരുമെന്ന് കരുതിയതെല്ലാം, പക്ഷേ എല്ലാം പാഴായി.
ടേബിളിൽ ഇരുന്ന് ഗ്ലാസ്സിലെ മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് രാജശേഖരൻ പറഞ്ഞു. രാത്രിയിൽ മുറ്റത്തിരുന്ന് ശരണിനോടൊപ്പം പാളിപ്പോയ ഐഡിയ ആലോചിച്ച് ദുഃഖിക്കുകയായിരുന്നു ഇരുവരും. ശരൺ ദേഷ്യത്തോടെ കാലിയായ ഗ്ലാസ് വീണ്ടും നിറച്ചുകൊണ്ടിരുന്നു.
എനിക്ക് നഷ്ടമായവൾ അവൻ സ്വന്തമാക്കി, സഹിക്കില്ല ഞാൻ. ഒരു മാർഗം മുടങ്ങി അടുത്തത് കൊന്നിരിക്കും ഞാൻ അവള്,
ചുവന്ന കണ്ണുകളാൽ അവൻ പറഞ്ഞു.
ആ ദേവനോട് വല്ലതും പറഞ്ഞായിരുന്നോ നീ? അവന് ദിവ്യ പ്രണയമല്ലേ. അവളെ കൊല്ലാൻ അവൻ കൂട്ടു നിൽക്കോ? ഇപ്പോഴും അവളുടെ എക്സാം കഴിഞ്ഞു വരുന്നത് നോക്കി ഇരിക്കുവാണ് മണ്ടൻ.
വാശിയോടെ അവൻ വീണ്ടും ഗ്ലാസ് കാലിയാക്കി. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന് മുറിയിൽ നിന്ന് താഴേക്ക് വന്ന ശരൺ കാണുന്നത് ഒരു മൂലയിലായി മാറി വാപ്പുത്തിക്കറിയുന്ന തന്റെ അമ്മയാണ്. അത് കണ്ടതും അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ഉറക്കത്തിന്റെ ക്ഷീണം എങ്ങോ പോയി മറഞ്ഞു.
എന്താ അമ്മേ, എന്താ പറ്റി?
അവൻ ആദ്യയോടെ പടികളിറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു. താഴേക്ക് ചെന്നപ്പോഴാണ് തറയിൽ കിടക്കുന്ന രാജശേഖരനിലേക്ക് അവന്റെ കണ്ണുകൾ വീഴുന്നത്. അയാളുടെ ചുണ്ടിലൂടെയും മൂക്കിലൂടെയും ഒഴുകുന്ന രക്തം കണ്ടതും അവന്റെ ഉള്ളിൽ ഭയം നിഴലിച്ചു. അവൻ ഭയത്തോടെ സ്വീകരണ മുറിയിലേക്ക് നോക്കി. ദിവാൻകോട്ടിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ചിരിയോടെ അവനെ നോക്കുന്ന അരവിനെ കണ്ടതും ശരണിന്റെ കാലൊന്ന് വിറച്ചു.
ഉറക്കത്തിൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അതാ ഞാൻ നിനക്ക് വേണ്ടി നോക്കിയിരുന്നത്.
ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് മുണ്ട് മടക്കി കുത്തി ഷർട്ടിന്റെ കൈ മുകളിലേക്ക് മടക്കി വെച്ചുകൊണ്ട് ആരോ ശരണിന്റെ അരികിലേക്ക് നടന്നു.
ആഹാ, ഇപ്പൊ പെണ്ണുമ്പിളിയുടെ ചിതക്ക മുമ്പിൽ ഇരുന്ന് കരയേണ്ടവനാണ്. ഭാഗ്യം, അത് മാത്രമാണ് നിന്നെ തുണച്ച്. നീ നോക്കിക്കോ, ഉടനെ തന്നെ ഞാൻ.
അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആരോ കൈ ചുരുട്ടി അവന്റെ മൂക്കിലേക്ക് ഇടിച്ചു. ആ ഒരു ഇടിയിൽ തന്നെ അവന്റെ മൂക്കിലൂടെ ചോര ഒഴുകാൻ തുടങ്ങി.
എന്ത് ചെയ്യടാ നീ? നീ എന്ത് ചെയ്യുന്നു? ഇനി നിന്റെ നിഴൽ പോലെ എന്റെ പെണ്ണിന്റെ പരിസരത്ത് വന്നാ വച്ചേക്കില്ല നായ ഞാൻ.
കാൽമുട്ടുമടക്കി അടിനാബിൽ തൊഴിച്ചുകൊണ്ട് ആരോ പറഞ്ഞു. തറയിൽ കുനിഞ്ഞിരിക്കുന്ന ശരണിനെ തലങ്ങും വിലങ്ങും തന്റെ ദേഷ്യം തീരുവോൾ അവൻ അടിച്ചു.
ഇപ്പൊ ഇറങ്ങിക്കോണം മൂന്നും ഈ വീട്ടിൽ നിന്ന്. അന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചാണ് നിങ്ങളെ, അപ്പൊ മനസ്സിലാക്കിയില്ല.
ദേഷ്യത്തോടെ ആരോ താഴെ കിടക്കുന്ന ശരണിനെ നിലത്തൂടെ വലിച്ചുകൊണ്ട് മുറ്റത്തേക്കൊണ്ടിട്ടു. കുറച്ചു കഴിഞ്ഞതും വീട്ടുമുറ്റത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. അത് കണ്ടതും രാജശേഖരനും ശരണും ഒന്നുകൂടെ ഭയന്നു.
നോക്കണ്ട, നിങ്ങൾ രണ്ടിനെയും ആനയിച്ചുകൊണ്ടുപോകാനായി വന്നാണ്. അമ്മയുടെയും മുത്തശ്ശിയുടെയും മരണത്തിന് പിന്നിൽ നിങ്ങൾ തന്നെയാണെന്ന് തെളിഞ്ഞു. ആരും അറിയാതെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ഞാൻ കൊടുത്തിരുന്നു. മരുമകൻ എന്ന രീതിയിൽ ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ?
പുച്ഛത്തോടെ ആരോ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കിലിരിക്കുന്ന നിഖിലിന്റെ അടുത്തേക്ക് ചെന്നു.
ഡാ, അവൾക്ക് മനസ്സിലായി നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്.
ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിതം തുടങ്ങരുതോ? എന്തിനാ പിന്നെ അവൾ അകറ്റുന്നത്?
തിരിച്ചുള്ള വഴിയിൽ വഴിയരികിൽ നിന്ന് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ നിഖിൽ ചോദിച്ചു,
അല്ല എന്താണ് നീ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നോ?
ഇപ്പോഴത്തെ ചോരത്തിളപ്പിന് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാം.
പക്ഷേ ആ ചോരത്തിളപ്പ് മാറുമ്പോഴാണ് എന്തൊക്കെയാണ് നഷ്ടമായതെന്ന് മനസ്സിലാകുന്നത്.
എനിക്കൊരു ജോലി വേണം, അവൾക്ക് അവളുടെ സ്വപ്നം പൂർത്തിയാക്കണം.
അതെല്ലാം കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതം.
അവളുടെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്, ആദ്യമായി അവസാനമായും ഞാൻ കൊടുത്തൊരു വാക്ക്.
അതെനിക്ക് നിറവേറ്റിയേ പറ്റൂ. അതിന് എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അതുവരെ ഞാൻ അവളോട് അകന്നു തന്നെ നിൽക്കും.
ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ആരോഹി വീണ്ടും ക്ലാസ്സിന് പോയി തുടങ്ങി. അമ്മാവൻ ചെയ്തൊക്കെ അറിഞ്ഞ് അവൾ കുറേ നാൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു.
ഗൗരവും മീനവും കൂടിയാണ് അവളെ കുറച്ച് നേരെയാക്കിയെടുത്തത്.
അപ്പോ പ്രണയത്തിന്റെ അരുവിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണല്ലേ എന്റെ പൊന്നുമോൾ?
അതെ, വേറെ ആരോടും പറയണ്ട കേട്ടോ, നിന്റെ കെട്ടിയവനാണ് ആരവേട്ടനെന്ന്. പെമ്പിള്ളേരൊക്കെ നിന്നെ പ്രാഗി കൊല്ലും.
വാഗമരച്ചുവട്ടിലിരുന്ന് അതുല്യ ആരോഹിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു,
ഒന്ന് പോയടി മനുഷ്യനെ കളിയാക്കാതെ.
ആരോഹിയുടെ മുഖത്ത് നാണം വിടർന്നു.
പ്രേമം വന്നപ്പോ സ്വപ്നങ്ങളൊക്കെ മറന്ന പോള്, വലിയ ഉത്സാഹമൊന്നും കാണുന്നില്ലല്ലോ. ഫുൾ ടൈം മനസ്സിൽ ആരോവാണോ?
എന്റെ സ്വപ്നങ്ങളെക്കാളും അധികം ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്റെ ഭർത്താവിനെ, എന്റെ നല്ല പാതിയെ, എന്റെ ജീവന്റെ ജീവനെ. അത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ പൊഴിഞ്ഞു. അടുത്ത ദിവസമാണ് നീരവിന്റെയും മീനുവിന്റെയും പുതിയ വീടിന്റെ പാലുകാച്ചൽ. കുറച്ചേറെ ദിവസങ്ങളായി എല്ലാവരും അതിന്റെ തിരക്കിലാണ്. രാത്രി ഒരുപാട് താമസിച്ചാണ് ആരവ് കിടക്കാനായി വീട്ടിലേക്ക് ചെന്നത്. കുളിച്ച് ഫ്രഷായി കിടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാനായി അവൻ താഴേക്ക് പോവാൻ തുനിഞ്ഞു. അങ്ങോട്ട് പോയപ്പോഴും ആരോഹിയുടെ മുറിയിൽ അവൻ ലൈറ്റ് ഓണായി കിടക്കുന്നത് കണ്ടിരുന്നു. തിരിച്ചു വന്നിട്ടും അത് ഓഫായില്ല എന്ന് കണ്ടതും അവൻ പതിയെ കതക് തുറന്ന് അകത്തേക്ക് കയറി. മുറിയിൽ അവൾ ഇല്ലായിരുന്നു. ആരോ പതിയെ ബാൽക്കണിയിലേക്കുള്ള കതക് തുറന്നു. അവിടെ ഒരു കസേരയിലിരുന്ന് ആകാശത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് അവൾ. കരഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ കണ്ണുകളിൽ നിന്ന് അവൻ വ്യക്തമായി. അവൻ അടുത്തു വന്നതെന്നും അവൾ അറിഞ്ഞിരുന്നില്ല. അവൻ പതിയെ അവളുടെ തോളിൽ തൊട്ടു. ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ മാറിലേക്ക് വീണവൾ കരഞ്ഞു. എന്ത് പറ്റിയടോ? അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു. ഉടനടി അവൾ അവനിൽ നിന്ന് അകന്നു മാറി. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനിൽ നിന്ന് മുഖമകറ്റി.
എന്തു പറ്റി, ഇതുവരെ എന്തോ ഉറങ്ങാതിരുന്ന്?
അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു.
ഏയ് ഒന്നുമില്ല, അമ്മയെ അച്ഛനെ സ്വപ്നം കണ്ടു, അതാണ്.
അവൻ്റെ കൈ തട്ടിമാറ്റി അവൾ അവനിൽ നിന്ന് അകന്നു. എന്തോ അവൾക്ക് കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ്റെ നെഞ്ചിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടു.
എന്താടോ, എന്നോട് പറ.
വീണ്ടും അവളുടെ അടുത്തേക്ക് അവൻ ചെന്നു.
ആരോ, ഞാൻ ആദ്യം പൂർണ്ണ മനസ്സോടെ സ്നേഹിച്ച് ആരെയാണെന്നറിയാമോ?
സംശയത്തോടെ അവളവനെ നോക്കി.
എനിക്കൊന്നും അറിയില്ല, നീ എന്താ കാര്യം പറ.
ആരവിൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു.
ലൈബ്രറിയിൽ നിന്ന് അപ്രതീക്ഷിതമായി കിട്ടിയൊരു കുറിപ്പ്, അതിന് മറുപടി എഴുതിയായിരുന്നു ഞാൻ എൻ്റെ സഖാവിന് ആദ്യമായി പരിചയപ്പെടുന്നത്. തമ്മിൽ കാണാതെ സംസാരിക്കാതെ ഞങ്ങളെ സ്നേഹിച്ചു. സഖാവിൻ്റെ ഓരോ വാക്കുകളും ഈ നെഞ്ചിലായിരുന്നു പതിഞ്ഞത്. പ്രാന്തായിരുന്നു എനിക്ക്. ആദ്യമായി മനസ്സിൽ ഗുൽമോഹർ പൂക്കൾ വിരിയിച്ച സഖാവിനോട് കൈപ്പടയിലൂടെ മാത്രം പ്രണയിച്ചു.
ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ എന്ന് 100 ആവർത്തി പറഞ്ഞു എന്നോട്.
ആരോഹിയുടെ ശബ്ദമിടറി. അവൾ വാക്കുകൾ പറയാനായി ബുദ്ധിമുട്ടി. ആരോ സ്തബ്ധനായി നിൽക്കുകയായിരുന്നു. അവന് എന്ത് പറയണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ അറിയില്ലായിരുന്നു. പൊടുന്നനെ അവിടെ മഴ പൊഴിഞ്ഞു. അവനും അവളും ആ മഴയിൽ നനയാൻ തുടങ്ങി. ആരോഹി അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവനവളുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് ഇപ്പോഴും പ്രണയമുണ്ടോ ആ സഖാവിനോട്? മഴത്തുള്ളികൾ അവൻ്റെ മുഖത്ത് പതിക്കുന്നതിനാൽ നിറഞ്ഞ കണ്ണുകൾ അവളിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവന് സാധിച്ചു. ഒരു ചിരിയോടെ അവൾ അവനെ നോക്കി.
വെറുപ്പാണ്, ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടും എന്നെ വിട്ടുകൊടുത്ത സഖാവിനോടിപ്പോൾ എനിക്ക് വെറുപ്പാണ്.
അവൻ്റെ കൈകൾ തനിയെ അയഞ്ഞു. തൻ്റെ ഹൃദയത്തെ ആ സഖാവ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയാനായി അവൻ്റെ ഉള്ളം വെമ്പി. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ആരോഹി അവനെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി.
ചന്ദ്രകലയുടെ ശോഭയുമായവനേ യന്ത്രത്തോക്കുകളടിപതറിയ